السلام علیکم ورحمۃ اللہ. اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا أيها الذين آمنوا إذا الصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون وإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين.
سیدنا امیر المومنین خلیفۃ المسیح خامی سیدہ اللہ تعالی بنس العزیز کئی ویلیاچ 12/10/2007 അതായത് റമളാ മാസത്തിലെ അവസാനത്തെ ജുമാ ദിവസം ചെയ്ത ഖുതുബയുടെ പരിഭാഷയാണ് ഞാൻ കേൾപ്പിക്കുന്നത്. തശഹുദും തഅവ്വുദും സൂറ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മോമിനീൻ സൂറ ജുമുഅയിലെ രണ്ടാമത്തെ റുക്കൂ പാരായണം ചെയ്തുകൊണ്ടാണ് ഖുതുബ ആരംഭിച്ചത്. ഇന്ന് റമളാന്റെ അവസാനത്തെ ദിനത്തിലൂടെ നാം കടന്നു പോവുകയാണ്. നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതിനും നന്മകൾ നല്ലവണ്ണം നിറവേറ്റുന്നതിനും അത് തുടർന്നുകൊണ്ട് പോകുന്നതിനും അങ്ങനെ പ്രതിഫലം പറ്റുന്നതിനുമായി തന്റെ കാരുണ്യത്താൽ അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയതാണ് ഈ മാസം. അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും ഈ മാസത്തിൽ നേടിയെടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇന്ന് ജുമാ ദിവസമാണ്. ഇതിന് അതിന്റേതായ ഒരു പ്രാധാന്യമുണ്ട്. ഇത് റമളാനിൽ വരുന്ന അവസാനത്തെ ജുമാ ആയതുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല. ജുമയെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചിട്ടുള്ളതാണ്. ഹദീസുകളിലും വിവിധ രീതിയിൽ ഇതിന്റെ വിശദീകരണം കാണാം. ഭൂരിഭാഗം മുസ്ലിങ്ങളും അഹമ്മദികളിൽ ചിലരെങ്കിലും മനസ്സിലാക്കുന്നത് റമളാനിലെ ഈ അവസാനത്തെ ജുമായിക്ക് അസാധാരണമായ എന്തോ പ്രത്യേകതയുണ്ടെന്നാണ്. ഈ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് എങ്ങും നടന്നു വരുന്നത്. ഇത്തരം ചിന്താഗതികളുള്ളവർ ഇതിനെ ജുമാഅത്തുൽ വിദാ എന്ന് പറയുന്നു. മുസ്ലിം രാഷ്ട്രങ്ങളിലും മറ്റും ജനങ്ങൾ ഇന്നേ ദിവസം പള്ളികളിൽ തടിച്ചുകൂടാറുണ്ട്. മാധ്യമങ്ങളിലൂടെ ഈ അവസാനത്തെ ജുമാഅയെ കുറിച്ച് തെറ്റായ വിവരണങ്ങളാണ് നൽകപ്പെടുന്നത്. ചില പത്രങ്ങൾ സ്പെഷ്യൽ എഡിഷനും പ്രസിദ്ധീകരിക്കാറുണ്ട്. വർഷം മുഴുവൻ നമസ്കരിച്ചിട്ടില്ലെങ്കിലും, ജുമാ നമസ്കരിച്ചിട്ടില്ലെങ്കിലും, ജുമാഅത്തിൽ വിദാ ദിവസം ചെന്ന് നമസ്കരിച്ചാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന തെറ്റായ ധാരണകളാണ് പരത്തിയിട്ടുള്ളത്. ഈ തെറ്റായ ധാരണകൾ അള്ളാഹു ഉമരിയുടെ ചിന്താഗതിയും ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത്, കഴിഞ്ഞ കാലങ്ങളിൽ നമസ്കരിക്കാത്ത നമസ്കാരത്തിനൊക്കെ ഈ ഒരൊറ്റ നമസ്കാരം പകരമാകുമത്രേ. ഇത് അങ്ങേയറ്റം തെറ്റായ ചിന്താഗതിയാണ്. ഈ അനാചാരങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നത് അഹമ്മദികളായ നമ്മുടെ മേലുള്ള അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകളിൽ നിലനിൽക്കാനും അത് പതിവായി തുടർന്നു കൊണ്ടുപോകാനും നമ്മെ ഉപദേശിക്കുകയും നമ്മോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പരമ്പര കണ്ണിമുറിയാതെ നിലനിന്നാൽ നമ്മുടെ തെറ്റുകളെയും വീഴ്ചകളെയും അള്ളാഹു അവഗണിച്ചു കളയുന്നതാണ്. അങ്ങനെ പാപങ്ങൾ പൊറുത്തുകൊണ്ടേയിരിക്കും. ഇത് സംബന്ധമായി ഒരു ഹദീസിൽ വന്നിരിക്കുന്നു. ഹദ്രത്ത് അബു ഹുറൈറ റളിയല്ലാഹു തആല എന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, മനുഷ്യൻ വൻ പാപങ്ങളിൽ നിന്ന് അകന്നു നിന്നാൽ അഞ്ചു നേരങ്ങളിലെ നമസ്കാരങ്ങളും ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയും ഒരു റമളാ മുതൽ അടുത്ത റമളാ വരെയുമുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നതാകുന്നു. അറിഞ്ഞുകൊണ്ട് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും അള്ളാഹുവിനോടും അവന്റെ സൃഷ്ടികളോടുമുള്ള കടമ നിറവേറ്റാതിരിക്കുകയും ചെയ്താലും ജുമാഅത്തുൽ വിദാ ദിവസം എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുത്തു തരുമെന്ന വിചാരം ഉപേക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജുമാഅത്തുൽ വിദാ പാപം പൊറുക്കാനുള്ള മാർഗമായി തീരും എന്ന ചിന്താഗതി മറന്നുകളയുക. ചിലർ മനസ്സിലാക്കുന്നത് ഒരു ഹജ്ജ് ചെയ്താൽ എല്ലാ പാപവും മാപ്പായെന്നും വീണ്ടും ഫിത്നയും ഫസാദും ഉണ്ടാക്കാനുള്ള അവസരം കിട്ടിയെന്നുമാണ്. വൻ പാപങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അവയിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരുടെ ധനത്തിൽ അനുവദനീയമല്ലാത്ത രീതിയിൽ കൈകടത്തൽ പാപമാണ്. യതീങ്ങളുടെ മുതൽ തിന്നൽ വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. ഒന്നും സ്വയം ചെയ്യാതെ മറ്റുള്ളവരോട് അത് ചെയ്യാൻ കൽപ്പിക്കുന്നതും തെറ്റാണ്. രണ്ട് സംഘങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നതും വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്. രണ്ടുപേർ തമ്മിലുള്ള ബന്ധം വഷളാക്കി ഫിത്ന ഉണ്ടാക്കുക എന്നതും പാപമാണ്. ഫിത്ന കൊലയേക്കാൾ വലിയ കുറ്റമാണെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിനെ ഭയക്കുന്ന ഒരു സത്യവിശ്വാസി മോഷ്ടിക്കില്ല, വ്യഭിചരിക്കില്ല, കൊള്ളയടിക്കില്ല, ആരെയും കൊല്ലുകയുമില്ല. ഇതൊക്കെയാണ് വലിയ പാപങ്ങൾ. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടേണ്ടതാണ്. വഞ്ചനയിലൂടെ ആരുടെയെങ്കിലും മുതൽ തിന്നുക, അത് ആരുടേതാണെങ്കിലും ശരി, സർക്കാരിന്റേതാണെങ്കിലും വേണ്ടില്ല, പാപമാണ്. സുഹൃത്ത് ബന്ധങ്ങൾ തകർക്കുക തുടങ്ങിയവയെല്ലാം വൻ പാപങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യൻ ഒരു ശ്രമത്തോടുകൂടി ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ തെറ്റ് സംഭവിച്ച് എന്തെങ്കിലും ചെയ്താൽ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ, പറഞ്ഞു, നല്ലവണ്ണം നമസ്കരിച്ച അഞ്ച് നമസ്കാരങ്ങളും ഒരു ജുമാ അടുത്ത ജുമാ വരെയും ഒരു റമളാൻ അടുത്ത റമളാൻ വരെയുമുള്ളതിനിടയിൽ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ചെറുതും വലുതുമായ തെറ്റുകൾ, അതായത് മനുഷ്യൻ ബലഹീനനാണ്, അങ്ങനെ സംഭവിക്കാം, അത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം ആർക്കെങ്കിലും നഷ്ടമുണ്ടാക്കാൻ ചെയ്തതല്ലെങ്കിൽ അത് അള്ളാഹു മാപ്പാക്കി തരുന്നതാണ്. നന്മകൾ സ്വായത്തമാക്കാനും തിന്മകളിൽ നിന്ന് അകലാനും വേണ്ടി ചെയ്യുന്ന ഈ നമസ്കാരങ്ങളും ഈ ജുമാഅയും ഈ റമദാനും ചെറുതും വലുതുമായ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅത്തുൽ വിദാ പൊറുക്കലിന്റെ അവസരം ഒരുക്കുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് ആദ്യം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ശ്രമവും അള്ളാഹുവിനോടുള്ള പൊറുക്കലിനെ തേടലും നിശ്ചിതമായ ആരാധനാകർമ്മങ്ങളും നിറവേറ്റേണ്ടതാണ്. ഇതൊക്കെയാണ് ചെറിയ ചെറിയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി തീരുന്നത്. ഞാൻ ഓതിയ വചനങ്ങളിലും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. വിശ്വസിച്ചവരെ, ജുമാ ദിവസം ഒരു നേരത്ത് ജുമാക്കായി വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ സ്മരിക്കാനായി ധൃതിയിൽ നിങ്ങൾ പോകുക, കച്ചവടം ഉപേക്ഷിക്കുക. ഇത് നിങ്ങൾക്ക് ഗുണകരമാണ് നിങ്ങൾ അറിയുന്നുവെങ്കിൽ. നമസ്കാരം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ വ്യാപിച്ചുകൊള്ളുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് കുറച്ച് അന്വേഷിക്കുക, അള്ളാഹുവിനെ അധികമധികമായി സ്മരിക്കുക നിങ്ങൾ വിജയികളാകുന്നതിന് വേണ്ടി. അവർ എന്തെങ്കിലും കച്ചവടമോ കളിതമാശയോ കാണുമ്പോൾ അതിനെ ഓടിപ്പോകുന്നതാണ്. നിന്നെ തനിച്ചു വിട്ടേക്കുകയും ചെയ്യും. നീ പറയുക, എന്തെന്നാണോ അള്ളാഹുവിന്റെ പക്കലുള്ളത് അത് കളിതമാശകളെക്കാളും കച്ചവടത്തെക്കാളും മഹത്തരമാണ്. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണ്. ഇവിടെ അള്ളാഹു കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ജുമാ ദിവസം നിങ്ങളെ നമസ്കാരത്തിനായി വിളിച്ചാൽ ഫസഅഉ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനായി ധൃതി കാണിച്ചുകൊണ്ട് ഓടിപ്പോകുക. നിങ്ങൾക്ക് ഏറ്റവും മുന്തിയത് ജുമാ ആയിരിക്കണം. കാരണം ഇതുതന്നെയാണ് ആരാധന. ഇതു മുഖേന നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടുന്നതാണ്. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് പ്രശംസിച്ചു പറയുകയുണ്ടായി. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്, അതിൽ ഒരു മുസ്ലിം അള്ളാഹുവിനോട് നമസ്കരിച്ചുകൊണ്ട് എന്ത് നന്മ തേടിയാലും അള്ളാഹു അവനത് നൽകുന്നതാണ്. അത് വളരെ കുറഞ്ഞ സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ജുമാ നമസ്കാരമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നാം കണ്ടുകഴിഞ്ഞു. ഖുതുബയും നമസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതാണ് ജുമായക്കുള്ള സ്ഥാനം. അതിൽ ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എന്ത് നന്മ അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു നൽകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കച്ചവടമാണ് നിങ്ങൾക്ക് ഫലം നൽകുന്നതെന്ന് കരുതാതിരിക്കുക. കച്ചവടത്തിന് വേണ്ടി ജുമാ നമസ്കാരം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് അതിൽ നിന്ന് ഫലം കിട്ടുമെന്ന് എന്താണ് ഉറപ്പ്? പക്ഷെ ഈ ദിവസം, ഈ നേരങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനോട് നന്മയും ക്ഷേമവും ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അറിയിക്കുന്നു. വൻ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള നിബന്ധനകൾ പാലിക്കണമെന്ന് മാത്രം. ഇവിടെയും അള്ളാഹു ഒരു മുസൽമാനെ, ഒരു മുഅ്മിനെ ജുമാ നമസ്കാരത്തിനായി വിളിച്ചാൽ അയാൾ കച്ചവടങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ധൃതി കാണിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് ഉത്തമം. റമളാനിലെ അവസാനത്തെ ജുമാ ദിവസം കച്ചവടങ്ങൾ ഉപേക്ഷിക്കുകയെന്നും അതിൽ പ്രത്യേകമായ നിലയിൽ ദുആ സ്വീകരിക്കപ്പെടുമെന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറ്റു ജുമാകൾ കച്ചവടത്തിന് വേണ്ടി ഉപേക്ഷിച്ചാലും ഒന്നും സംഭവിക്കുകയില്ലെന്നും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജുമുഅയുടെ പ്രാധാന്യം എന്നല്ല അതിന്റെ നിർബന്ധ അവസ്ഥയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഓരോ മുസൽമാനും ജമാഅത്തോടുകൂടി നമസ്കാരം അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അടിമകളും കുട്ടികളും സ്ത്രീകളും രോഗികളും ഒഴികെ ഇവരെല്ലാം കഴിവില്ലാത്തവരാണ്, നിർബന്ധിതരാണ്. അള്ളാഹു അക്രമിയല്ല. അനുവദനീയമായ കാരണങ്ങളുണ്ടെങ്കിൽ അവിടെ ഇളവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഭൗതികതയെ അള്ളാഹുവിനെതിരിൽ എഴുന്നേൽപ്പിച്ച് നിർത്തരുത്. അത് സഹിക്കാൻ പറ്റുകയില്ല. ഹദീസിൽ വന്നിരിക്കുന്ന വാക്കുകൾ, അൽ ജുമുഅത്തു ഹഖ്ഖുൽ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്നാണ്. ഹഖ്ഖിന് നിഘണ്ടുകർത്താക്കൾ കൊടുത്ത വിശദീകരണം, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് വാക്കും പ്രവൃത്തിയും പൂർത്തിയാകേണ്ട രീതിയിൽ പൂർത്തിയാകേണ്ട സമയത്ത് പൂർത്തിയാക്കുക എന്നാണ്. വാജിബ് എന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യം ചെയ്യാത്തത് കൊണ്ട് മനുഷ്യൻ നിന്ദാർഹനാണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള നിർബന്ധ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഈ വാക്കുകൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതായത് ജുമുഅ നമസ്കാരം നിർബന്ധമാണ്. എങ്ങനെയെന്ന് വെച്ചാൽ അതിനോടുള്ള കടമ നിറവേറ്റിക്കൊണ്ട് അതിന്റെ നിശ്ചിത സമയത്ത് അത് അനുഷ്ഠിക്കുക. അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ പിടിയിലകപ്പെടും, നിന്ദാർഹരായിത്തീരും. ജുമാ ഉപേക്ഷിക്കുകയോ അതിന് പ്രാധാന്യം നൽകാതിരിക്കുകയോ ചെയ്യുക എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു, നിങ്ങളുടെ കച്ചവടത്തേക്കാൾ നിങ്ങൾ ജുമായ്ക്ക് പ്രാധാന്യം നൽകുകയും ഞാൻ നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധ കാര്യങ്ങൾ നിറവേറ്റുന്നതിനായി നിങ്ങളുടെ ഭൗതിക നേട്ടത്തെ അവഗണിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഈ കർമ്മത്തിന് പ്രതിഫലം നൽകാതെ നിങ്ങളെ ഉപേക്ഷിച്ചു കളയുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. നിങ്ങൾ ഈ നിർബന്ധ കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടങ്ങളിൽ വ്യാപൃതരായിക്കൊള്ളുക. നിങ്ങളുടെ ഈ ആരാധനയും അള്ളാഹുവിനോടുള്ള അനുസരണവും കാരണത്താൽ നിങ്ങളുടെ ഈ പ്രവൃത്തികളിൽ അള്ളാഹു തന്റെ അനുഗ്രഹം വെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ഭൗതികമായ നേട്ടം കരസ്ഥമാക്കിയാൽ അള്ളാഹുവിന്റെ പൗലുകൊണ്ട് നിങ്ങൾക്കതിൽ ബർക്കത്ത് കിട്ടും. പക്ഷേ ആ പ്രവൃത്തികൾക്കിടയിലും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. അവനെ മറക്കാൻ പാടില്ല. അള്ളാഹുവിനോട് നന്ദിയുള്ള ദാസരായിരിക്കണം. തന്റെ കച്ചവട ഇടപാടുകളിൽ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു എന്ന ഓർമ്മയുണ്ടാകണം. അതുകൊണ്ട് താൻ അവന്റെ കൽപ്പനകൾ ആദ്യത്തേക്കാൾ കൂടുതൽ നിറവേറ്റാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന ബോധമുണ്ടാവണം. തന്ത്രങ്ങളും സൂത്രങ്ങളും കൊണ്ട് കച്ചവടങ്ങളെ അനുവദനീയമല്ലാത്ത നേട്ടങ്ങൾക്കുള്ള മാർഗമാക്കരുത്. അള്ളാഹുവിനെ യഥാർത്ഥമായ നിലയിൽ സ്മരിക്കുമ്പോൾ അവനോടുള്ള ഭയവും എപ്പോഴും ഉണ്ടായിരിക്കും. അള്ളാഹുവിനോടുള്ള ഭയമുണ്ടാകുമ്പോൾ അവന്റെ സ്മരണയാൽ നാവ് എപ്പോഴും ആർദ്രമായിരിക്കും. ഇത് പിന്നീട് നിങ്ങളുടെ വിജയത്തിന് നിദാനമായി തീരും. കൂടുതൽ അനുഗ്രഹത്തിന്റെ വാതിലുകൾ അവനിൽ നിന്ന് നിങ്ങൾക്കായി തുറക്കും. തുടർന്ന് അള്ളാഹു പറയുന്നു, പക്ഷേ എന്റെ കൽപ്പന കേട്ടിട്ടും ജുമായ്ക്ക് പ്രാധാന്യം നൽകാത്തവരും എന്നെ സ്മരിക്കുക എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ വിജയത്തിനുള്ള കാരണമെന്ന് ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധയോടെ കേൾക്കാത്തവരും ഭൗതികമായ കളിതമാശകളിൽ ഹൃദയം അകപ്പെട്ട് കിടക്കുന്നവരും, ഏ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഈ കൽപ്പനയിലേക്ക് നീ വിളിക്കുമ്പോൾ ഇതിലേക്ക് ചെവി കൊടുക്കാത്തവരും മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്. ഇവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ താക്കീത് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാതൊരു കാരണവും കൂടാതെ ജുമുഅ ഉപേക്ഷിച്ചവൻ കർമ്മ പുസ്തകത്തിൽ മുനാഫിഖ് എന്ന് എഴുതപ്പെടും. അതിനെ മായിച്ചു കളയാൻ പറ്റുകയില്ല, അതിനെ തിരുത്താനും സാധിക്കുകയില്ല. എന്തെങ്കിലും കച്ചവടമോ കളിതമാറ്റയോ കാണുമ്പോൾ അതിലേക്ക് ഓടിപ്പോകുന്നവർ നിന്നെ തനിച്ചു വിട്ടു കളയുന്നു, നീ പറയുന്നതിന് അവർ ചെവി കൊടുക്കുന്നില്ല. ഈ പറഞ്ഞത് മുനാഫിക്കുകളെ കുറിച്ച് തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ എന്തിനും തയ്യാറായവരായിരുന്നു. അവർ കഠിനമായ പരിതസ്ഥിതിയിലും യുദ്ധത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തനിച്ചു വിട്ടുകളഞ്ഞില്ല. രണ്ടാമത്തേത്, ഇതിന്റെ പ്രാധാന്യം ഇക്കാലത്തും ബാധകമാണെന്നുള്ളതാണ്. അതായത് ഭൗതികതയിൽ ആണ്ടുകിടക്കുന്ന മുസ്ലിങ്ങൾ ഇക്കാലത്ത് കളിതമാശകളുടെ പലതരത്തിലുള്ള സാധന സാമഗ്രികൾ ലഭ്യമാണ്. കച്ചവടങ്ങളും മറ്റു പ്രവൃത്തികളും ഒരു പ്രത്യേക തരത്തിലായിരിക്കുകയാണ്. പ്രാവർത്തികമായി മുസ്ലിങ്ങളുടെ ഒരു വലിയ വിഭാഗം ജുമാ നമസ്കാരത്തിലേക്ക് വളരെ കുറച്ചേ ശ്രദ്ധിക്കുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ ആ മഹാത്മാവ് പറയുന്നത് കേൾക്കാതെ ആ മഹാത്മാവിനെ തനിച്ചാക്കി വിട്ടുകളഞ്ഞു എന്ന് മുനാഫിക്കുകൾ കരുതിയിരുന്നു. എന്നാൽ ആ മഹാത്മാവ് തനിച്ചായിരുന്നില്ല. സഹാബത്തിന്റെ ഒരു വലിയ സംഘം എപ്പോഴും നബിയോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഭൗതികത ഒരുപാടായി കഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും പെരുന്നാൾ നമസ്കാരം മാത്രമാണ് അനുഷ്ഠിക്കുന്നത്. തെറ്റായ ചിന്താഗതി ഉണ്ടായിട്ടുള്ള കാരണത്താലാണിത്. അവർ ജുമഅത്തുൽ വിദാ പ്രാധാന്യത്തോടെ നമസ്കരിക്കുന്നു. ഇക്കാലത്തെ മുസ്ലിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, ഹദ്റത്ത് ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ജുമാ ദിവസം ജുമാ നമസ്കരിക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുന്നു. രോഗിയും യാത്രക്കാരനും സ്ത്രീയും കുട്ടിയും അടിമയും ഒഴികെ. കഠിനമാശകളും കച്ചവടവും കാരണത്താൽ ജുമുഅയെ അവഗണിക്കുന്നവരോട് അള്ളാഹുവും അവഗണനയോടെ പെരുമാറുന്നതാണ്. തീർച്ചയായും അള്ളാഹു സ്വച്ഛന്തം വിഹരിക്കുന്നവനും സ്തുത്യർഹനുമാവുന്നു. അള്ളാഹുവിന്റെ അവഗണന നിസ്സാര കാര്യമല്ല, മറിച്ച് അള്ളാഹുവിനെ ഭയക്കുന്ന ഓരോ ബുദ്ധിമാന്മാരും അള്ളാഹുവിന്റെ അവഗണനയുടെ ഫലം നാശവും തകർച്ചയുമാണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കുന്നു. ദീനും ലഭിക്കില്ല, ദുനിയാവും ലഭിക്കില്ല. മുസ്ലിങ്ങളുടെ ഏത് ജമാഅത്ത് എടുത്തു നോക്കിയാലും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന പാലിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകളെ അവഗണിച്ചുകൊണ്ടുള്ള അവസ്ഥയാണെന്നും. പരലോകത്തെന്തായിരിക്കും അവരുള്ള പെരുമാറ്റം? അതൊരു നിവേദനത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. ഹദ്റത്ത് സമറാ റളിയല്ലാഹു തആലാ നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുമാ നമസ്കരിക്കാൻ വരിക, ഇമാമിന്റെ അടുത്തു വന്നിരിക്കുക. ഒരാൾ ജുമായിക്ക് പിന്നിലിരുന്നാൽ സ്വർഗത്തിലും പിന്നിലായി പോകും. യഥാർത്ഥത്തിൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ്. അള്ളാഹുവിന്റെ സന്നിധിയിൽ ജുമായുടെ ദിവസം വന്നിരുന്ന കണക്കനുസരിച്ച് അവർ സ്വർഗത്തിലിരിക്കുന്നതായിരിക്കും എന്നും ഒരു നിവേദനത്തിൽ വന്നിട്ടുണ്ട്. ജന്നത്തിന്റെ അവകാശികളായിരുന്നിട്ടും ചില കർമ്മങ്ങളാൽ ജന്നത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എത്രമാത്രം നിർഭാഗ്യതയാണ്! അതും ജുമാ നമസ്കരിക്കാത്ത കാരണം കൊണ്ട് മാത്രം. ജുമാ നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം വെറുപ്പാണ് പ്രകടിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ഒരു നിവേദനത്തിൽ വന്നിരിക്കുന്നു, ഹദരത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജുമാ ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് വേറൊരാളെ നമസ്കരിപ്പിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ജുമാ നമസ്കരിക്കാൻ വരാത്തവരുടെ വീടുകൾക്ക് തീവെച്ചാലോ എന്ന് എന്റെ മനസ്സ് ആഗ്രഹിച്ചു പോവുകയാണ്. ഈ മുന്നറിയിപ്പ് ഓരോരുത്തരും അവരുടെ മുമ്പിൽ കാണേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അവസ്ഥ നാം എപ്പോഴും നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഴു ലോകത്തിനും കാരുണ്യമാണ്. ആ മഹാത്മാവിന്റെ മനസ്സ് മൃഗങ്ങളോടും പക്ഷികളോടുമുള്ള സ്നേഹം കൊണ്ടുപോലും നിറഞ്ഞിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നടന്നു നിൽക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ ജുമാ നമസ്കരിക്കാൻ വരാത്തവന്റെ വീട്ടിന് തീവെച്ചാലോ എന്ന് പറയും. ഈ പ്രകടനവും തന്റെ ജനതയ്ക്ക് വേണ്ടി ആ മഹാത്മാവിന്റെ മനസ്സിലുണ്ടായിരുന്ന അനുകമ്പ തന്നെയാണ്. അതായത് അള്ളാഹു നിങ്ങളുടെ വളരെ അടുത്തെത്തിയിട്ടും നിങ്ങളുടെ കച്ചവടങ്ങളും ഭൗതികമായ നേട്ടങ്ങൾക്കുമെതിരിൽ ആയിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഇരട്ടി നിങ്ങളുടെ ഗുണത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടും എന്തുകൊണ്ട് നിങ്ങളത് വാങ്ങാൻ തയ്യാറാകുന്നില്ല? ഈ പ്രകടനം നടത്തിയിട്ടുള്ളത് ജുമാ നമസ്കരിക്കാത്തവർ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു തന്റെ കാരുണ്യം വിതരണം ചെയ്യുന്നു. നിങ്ങളാണെങ്കിൽ അത് വാങ്ങുന്നുമില്ല. വീട്ടിലെ സുഖവും കച്ചവടങ്ങളും ഭൗതികമായ നേട്ടങ്ങളും ജുമായേക്കാൾ കൂടുതൽ ഫലം ചെയ്യുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. നേട്ടം എന്താണെന്ന് തന്നോട് ചോദിച്ചാൽ താൻ പറഞ്ഞു തരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളോട് പറയുന്നു. ഈ ഭൗതികമായ സുഖത്തെയും ക്ഷേമത്തെയും കളിയെയും തമാശയെയും കച്ചവടങ്ങളെയും എല്ലാം കത്തിച്ച് ചാമ്പലാക്കേണ്ടി വന്നാലും ജുമായ്ക്ക് വരേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊള്ളുക. ആത്മീയതയിൽ അഭിവൃദ്ധിപ്പെടാനും ദുആ സ്വീകാര്യതയുടെ കാഴ്ചകൾ ദർശിക്കാനും അള്ളാഹുവിന്റെ സാമീപ്യവും തൃപ്തിയും കരസ്ഥമാക്കാനും ഒരിക്കലും നഷ്ടമാകാത്തതും അനശ്വരമായതുമായ കച്ചവടത്തിന്റെ അനന്തരാവകാശിയാകാനും വേണ്ടി ജുമായയുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ ഫലമെടുക്കുക. ഇന്ന് അന്യജനതകളുടെയും മതത്തിൽ നിന്ന് വ്യതിചലിച്ചവരുടെയും അലങ്കാരങ്ങളും കച്ചവടങ്ങളും മുതലുകളും നമ്മെ അവരിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയുന്നതിലാണ് എല്ലാ അനുഗ്രഹങ്ങളുമെന്ന യാഥാർത്ഥ്യം നാം മറന്നുപോകുന്നു. അതുകൊണ്ടാണ് ദുനിയാവിലെ അലങ്കാരങ്ങളും കച്ചവടങ്ങളും അള്ളാഹുവിന്റെ തൃപ്തിയുടെ സ്വർഗങ്ങൾക്കെതിരിൽ ഒന്നുമല്ല എന്ന് വ്യക്തമാക്കുന്നത്. മറ്റുള്ളവരെ കോപ്പിയടിച്ച് ജുമഅത്തുൽ വിദായെ സംബന്ധിച്ച് ഇന്ന് പാപം പൊറുപ്പിച്ചു, ഇനി അടുത്ത വർഷം നോക്കാം എന്ന നിലയിൽ അതിന് പ്രാധാന്യം നൽകുന്ന ആരെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ അവർ അങ്ങേയറ്റം തെറ്റിലാണുള്ളത്. അഥവാ ഈ ദിവസം വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ജുമായിൽ നിന്ന് അനുഗ്രഹം തേടിക്കൊണ്ട് ഇതിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഫലമെടുത്തുകൊണ്ട് ഇനി ജുമായിൽ മുടങ്ങാതെ പങ്കെടുക്കണമെന്ന നിലയിലാണെങ്കിൽ ഇത് അങ്ങേയറ്റം ഉദാത്തവും അനുഗ്രഹീതവുമായ ദിവസമാണ്. അത്തരക്കാരന്റെ ജീവിതം ധന്യമാണ്. ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ജുമായിക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇക്കാലത്ത് കഠിനമാശകൾക്കുള്ള എല്ലാ അവസരങ്ങളും ഒരുപാടാണ്. കച്ചവടങ്ങളുടെ മേഖലയും നിരവധിയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അള്ളാഹുവിന്റെ പക്കൽ വളരെ വലിയ പ്രതിഫലത്തിന് കാരണമാകും. പക്ഷെ ഒരു അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിലൂടെയാണോ നാം കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമനുസരിച്ച് സൂറത്തുൽ ജുമായിൽ ഇറങ്ങിയിട്ടുള്ള കൽപ്പനകളനുസരിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണിത്. വാഹരീന മിൻഹും ലമ്മായൽ ഹഖൂബിഹിം എന്ന വിളംബരവും ഈ സൂറത്തിലുണ്ട്. അതായത് മറ്റൊരു കൂട്ടരുമുണ്ട്, അവരിൽ അദ്ദേഹത്തെ അള്ളാഹു അയക്കുന്നതാണെന്ന്. അവരിവരുമായി ഇതുവരെ ചേർന്നിട്ടില്ല. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയെ അയക്കുമെന്ന പ്രവചനവും വിളംബരവുമാണുള്ളത്. അദ്ദേഹം ഒരു ജമാഅത്ത് ഉണ്ടാക്കുന്നതിനും മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും ജുമായുടെ പ്രാധാന്യത്തെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും വിളിച്ചു പറയണമായിരുന്നു. ആ മഹാത്മാവ് നിയോഗിതനായി. ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു. അദ്ദേഹത്തെ വിശ്വസിച്ച നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് വിജയത്തിന്റെ പാത അന്വേഷിക്കുക എന്ന ഉദ്ദേശത്തോടെ അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. വർഷത്തിലൊരിക്കൽ ജുമാ നമസ്കരിക്കുന്നവരല്ല നാം, മറിച്ച് നമ്മൾ യാഥാർത്ഥ്യത്തെ പ്രാപിച്ചവരാണ്. മാഴുണ്ടായി ഹൈറുമിനല്ലാറ ഈ നില പ്രാപിച്ചവരാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ളത് ഈ കാണുന്ന സന്തോഷത്തെയും കച്ചവടത്തെയും കാൾ ഒരുപാട് ഉത്തമമാണ്. നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹുവേ നിന്റെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നീ ചെയ്തതിന്റെ വിളംബരം നല്ലവണ്ണം മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ. ഇതിനെക്കുറിച്ച് യഥാർത്ഥമായ ജ്ഞാനം അഫ്സലുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യസന്ധനായ പ്രേമിയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്. അതായത് അള്ളാഹു ഖൈറുർ റാസിഖീൻ, റിസ്ക് നൽകുന്നവരിൽ അള്ളാഹു ഏറ്റവും ഉത്തമനാണ്. മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വഴിയിലൂടെ അവർക്ക് അവൻ രിസ്ക് നൽകുന്നു, ജീവിത വിഭവം നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തനിച്ചാക്കിയിട്ട് നമുക്ക് കഠിനമാശകളിലും കച്ചവടങ്ങളിലും അകപ്പെടാൻ കഴിയുമോ? ഈ തിരിച്ചറിവാണ് ജുമായെ കുറിച്ച് ഓരോ അഹമ്മദിയിലും ഉണ്ടായിരിക്കേണ്ടത്. കാലത്തിന്റെ ഇമാമിനെ വിശ്വസിച്ചുകൊണ്ട് മസീഹ് മൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മളിൽ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണെന്ന കാര്യം അഹമ്മദി ഒരിക്കലും മറക്കരുത്. അത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ജുമാകൾ ഇപ്പോൾ സാധാരണ ജുമാകളല്ല. അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ചുള്ള നമ്മുടെ പരിശ്രമം, ചെയ്തെങ്കിൽ ചെയ്തു ഇല്ലെങ്കിൽ പോട്ടെ എന്ന നിലയിലുള്ളതല്ല. നമ്മൾ നമ്മുടെ ജുമാ സംരക്ഷിച്ചു നിർത്തേണ്ടതാണ്. നമ്മുടെ മക്കളുടെ ജുമായും സംരക്ഷിക്കേണ്ടവരാണ്. എല്ലാ മുസ്ലിങ്ങളെയും എല്ലാ ജനങ്ങളെയും ഏകമതത്തിൽ സംഘടിപ്പിക്കേണ്ട ചുമതലയും നമ്മളിലാണുള്ളത്. അതും നാം നിറവേറ്റണം. നമ്മുടെ ജുമായിൽ കൃത്യനിഷ്ഠ ഇല്ലെങ്കിൽ, നമുക്ക് ജുമായോട് ഒരു പ്രത്യേക ശ്രദ്ധയില്ലെങ്കിൽ ബയ്യത്ത് ചെയ്തു എന്ന നമ്മുടെ വാദവും നിഷ്ഫലമാണ്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം ചിന്താർഹമാണ്. തലമുറയുടെ തർബിയത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നുകൂടി പറയട്ടെ, ചില ഭാര്യമാർ, ചില സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ദുആയ്ക്ക് വേണ്ടി എഴുതാറുണ്ട്. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നമസ്കാരങ്ങളിൽ കൃത്യത പാലിക്കാൻ കഴിയുന്നതിനും അവർക്ക് ജുമായിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടുന്നതിനു വേണ്ടി ദുആ ചെയ്യുക എന്നാണ് അവരെഴുതുന്നത്. അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ആരാധനയിൽ നിഷ്ഠ പാലിക്കുന്ന ഇത്തരം സ്ത്രീകളെയും നൽകിയിരിക്കുന്നു. ഇതോർക്കുമ്പോൾ സന്തോഷമുണ്ട്. അവർക്ക് അവരുടെ നമസ്കാരങ്ങളോടൊപ്പം തങ്ങളുടെ ഭർത്താക്കന്മാരുടെയും കുട്ടികളുടെയും നമസ്കാരങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ട്. പക്ഷേ ഈ സന്തോഷത്തോടൊപ്പം ദുഃഖവും ഉണ്ടാവുന്നു. ദീനീ കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാത്ത ഈ ഭർത്താക്കന്മാർക്ക് മാറ്റമുണ്ടാവുന്നില്ലെങ്കിൽ അവരുടെ കുട്ടികളും അവരുടെ കൺമുമ്പിൽ അവരുടെ പ്രവൃത്തി തുടരുമെന്നതാണ് ആ ആശങ്ക. ഇക്കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കളിതമാശകളും മറ്റ് വിനോദങ്ങളും കൊടിയൂത്തി വാഴുകയാണ്. ജുമായിലുള്ള ഇവരുടെ അശ്രദ്ധ ഇവരുടെ കുട്ടികളും കളിതമാശകളിൽ അകപ്പെട്ടു പോകുമോ എന്ന ശങ്ക ഉളവാക്കുന്നു. ജമാഅത്തിലെ കുട്ടികൾ അള്ളാഹു അങ്ങനെ വരുത്താതിരിക്കട്ടെ, അള്ളാഹു അങ്ങനെ വരുത്താതിരിക്കട്ടെ. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്തത്ര ദൂരത്തിൽ ദീനിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ അഹമ്മദികളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണ്. നമ്മളിൽ അർപ്പിക്കപ്പെട്ട ഒരു അമാനത്ത്, നമ്മൾ ചെയ്ത ഒരു ഉടമ്പടി, അതിന്റെ കടമ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമ ദുആയും അള്ളാഹുവിന്റെ അനുഗ്രഹവും കൂടാതെ നിറവേറ്റപ്പെടുകയില്ല. അള്ളാഹു നമ്മളിൽ ഔദാര്യം ചെയ്തുകൊണ്ട് ജുമായിൽ മാറ്റത്തിന്റെ ആ നേരം വെച്ചിട്ടുണ്ട്. ആ നേരത്താണ് നാം ചെയ്ത പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവുമായി സുദൃഢ ബന്ധമുണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന ദുആയേക്കാൾ നന്മയ്ക്കുള്ള വലിയ ദുആ മറ്റെന്താണുള്ളത്? അള്ളാഹുവിന്റെ അവസാനത്തെ ദീനിൽ നിലനിൽക്കാനും നമ്മുടെ തലമുറകളെ അതിൽ നിലനിർത്താനും അതിനെ പ്രചരിപ്പിക്കാനും ഭാഗ്യം കിട്ടി നമ്മൾ യഥാർത്ഥത്തിൽ ജുമായുടെ കടമ നിറവേറ്റുന്നവരാകണം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചതിന്റെ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടവരാണ് നാം. ആ മഹാത്മാവ് അവസാന കൂട്ടരിലും ഒരു ജമാഅത്ത് സ്ഥാപിച്ചു. അവർ ആദ്യം വന്നവരുമായി കൂടിച്ചേർന്നു. അങ്ങനെ അവസാനം വന്നവർ ആദ്യം വന്നവരുടെ സ്ഥാനം കരസ്ഥമാക്കി. ആദ്യം വന്നവരുണ്ടാക്കിയ മാറ്റം പോലെ തങ്ങളിലും മാറ്റം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. അവർ തങ്ങളുടെ ആരാധനയുടെ ഉത്തമമായ നിലയും കരസ്ഥമാക്കി. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ പദവിയും കരസ്ഥമാക്കി. നമ്മളിൽ ഒരുപാട് ആളുകളുണ്ട്, അവർ തങ്ങൾ സഹാബിമാരുടെ മക്കളാണെന്ന് അഭിമാനം കൊള്ളുന്നവരാണ്. അവർക്ക് ആദ്യം വന്നവരുമായി കൂടിച്ചേരാനുള്ള അവസരം കിട്ടി. എന്നാൽ നാം നമ്മുടെ കർമ്മങ്ങളിലും ആ സഹാബാക്കളുടെ കാലടിപ്പാതകളിലൂടെ നടന്നുകൊണ്ട് പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ അഭിമാനം നമുക്കൊരു പ്രയോജനം ചെയ്യുകയില്ല. ചിന്തിക്കേണ്ട സ്ഥാനമാണ്, ഒരുപാട് ചിന്തിക്കേണ്ട സ്ഥാനമാണിത്. ഇവിടെ നാം ഒരുപാട് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കീഴിൽ വന്നതിന്റെ മാറ്റം നമുക്ക് വരേണ്ടതുണ്ട്. മുഴു ലോകവും ആ മഹാത്മാവിന്റെ കൊടിക്കീഴിൽ വരണം ഇൻഷാ അല്ലാഹ്. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. നമ്മൾ നമ്മുടെ ബലഹീനതയിലേക്ക് നോക്കിയും അല്ലാഹുവിനെ ആരാധിച്ചും ദൈവിക ചിഹ്നങ്ങളെ കാത്തുസൂക്ഷിച്ചും കൊണ്ട് ആ മാറ്റത്തിൽ ഭാഗവാക്കാകണം. എങ്കിലേ നാം ഈ കാലഘട്ടത്തിലെയും ഈ കാലഘട്ടത്തിലെ ജുമാകളിലെയും അനുഗ്രഹത്തിൽ ഭാഗവാക്കായി എന്ന് പറയപ്പെടുകയുള്ളൂ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു നിർദ്ദേശം ഞാൻ കേൾപ്പിക്കുകയാണ്. ആ മഹാത്മാവ് പറയുന്നു, അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കി. ആ ദീൻ ഇത് തന്നെയാണ്. ഇതിന്റെ പേര് ഇസ്ലാം എന്നാണ്. ആ അനുഗ്രഹങ്ങളിൽ ജുമാ ദിവസവും പെടുന്നു. ആ ദിവസമായിരുന്നു നിങ്ങൾക്കവൻ ദീൻ പൂർത്തിയാക്കി തന്നത്. അത് സൂചിപ്പിക്കുന്നത് ലിയുസ്ഹിറഹു അല ദീനി കുല്ലിഹി എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു വമ്പിച്ച കൂടിച്ചേരലായിരിക്കുമെന്നാണ്. ആ ജുമാ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അള്ളാഹു ആ ജുമാ മസീഹ് മൗഊദുമായി പ്രത്യേകപ്പെടുത്തിയിരിക്കുന്നു. അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണം രണ്ട് രീതിയിലാണ്. ഒന്നാമത്തേത് ഹിദായത്തിന്റെ പൂർത്തീകരണം, രണ്ടാമത്തേത് ഹിദായത്തിന്റെ പ്രചാരണ പൂർത്തീകരണം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സന്മാർഗത്തിന്റെ പൂർത്തീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സമ്പൂർണമായ നിലയിൽ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ സന്മാർഗത്തിന്റെ പ്രചാരണ പൂർത്തീകരണ കാലഘട്ടം രണ്ടാമത്തെ കാലഘട്ടമായിരിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറൂസിയായ പ്രതിച്ഛായയായ രൂപത്തിൽ വരുമ്പോൾ ആ കാലഘട്ടം മസീഹ് മൗഊദിന്റെയും മഹ്ദിയുടെയും കാലഘട്ടമാണ്. ഈ കാരണത്താലാണ് ലിയുസ്ഹിറഹു അലദ്ദീനി കുല്ലിഹി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഐകകണ്ഠ്യേന അംഗീകരിച്ചിട്ടുള്ള കാര്യമാണിത്. അതായത് ഈ പ്രവചനം മസീഹ് മൗഊദിന്റെ കാലഘട്ടത്തെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ദീനിന്റെ വിജയമുണ്ടാകുന്നത് മുഴുവൻ മതങ്ങളും രംഗത്തിറങ്ങുമ്പോഴാണ്, മതപ്രചാരണത്തിലുള്ള സകല മാർഗങ്ങളും ഉണ്ടാകുമ്പോഴാണ്. ദൈവാനുഗ്രഹത്താൽ ആ കാലം ഇതാ വന്നെത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രസിന്റെ ആധിക്യം കൊണ്ട് ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണവും അച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളും അതിന്റെ വികസനവും എല്ലാവർക്കും അറിയാം. പോസ്റ്റ് ഓഫീസ് മുഖേന മുഴുവൻ ലോകത്തും പ്രചാരണം നടത്താം. പത്രമാസികളിലൂടെ മുഴുവൻ ലോകത്തിലെയും വിവരങ്ങൾ ലഭിക്കുന്നു. റെയിലുകൾ മുഖേന യാത്ര എളുപ്പമായി തീർന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എത്രത്തോളം ഇന്ന് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ടോ അതനുസരിച്ച് മഹാത്മ്യത്തോടുകൂടി അത് മസീഹ് മൗഊദിന്റെ കാലഘട്ടമാണിതെന്ന് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ദീനിന്റെ വിജയത്തിനുള്ള അവസരം പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന പ്രവചിച്ച ലിയുസ്ഹിറഹു അലദ്ദീനി കുല്ലിഹിയുടെ കാലഘട്ടം ഇത് തന്നെയാണ്. അയ്യോ ആത്മസുലക്കും ദീനക്കും ആത്മം തലേക്കും നിയമത്തി എന്നതിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ കാലഘട്ടമാണ്. വീണ്ടും അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന കാലഘട്ടമാണ്. ആഹരീന മിൻഹും ലമ്മായൽ ഹക്കൂബീം എന്ന പ്രവചനം പൂർത്തിയാകുന്ന ജുമുഅയും ഇത് തന്നെയാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപെടൽ ബറൂസി അഥവാ പ്രതിച്ഛായ രൂപത്തിലുണ്ടായിരിക്കുന്നു. സഹാബത്തിന്റെ ഒരു ജമാഅത്ത് നിലവിൽ വന്നു കഴിഞ്ഞു. അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള ആ കാലഘട്ടം വന്നെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതറിയുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. പരിഹസിക്കുന്നവരാണ് അധികവും. അവർ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് ജ്യോതിസ് കാണിക്കുന്ന ആ സമയം അടുത്തെത്തിയിരിക്കുകയാണ്. ശക്തമായ ആക്രമണങ്ങളാൽ ആ കാലത്തിന്റെ വരവ് സത്യപൂർണമാണെന്ന് കാണിക്കുക തന്നെ ചെയ്യും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ സകല ദീനും ഒരുമിച്ചു കൂടണം, പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകണം. ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തന്നെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് എല്ലാ ദീന രംഗത്ത് വന്നിട്ടുള്ളത് എന്നല്ല, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും ഇന്ന് സജീവമായി രംഗത്തുണ്ട്. ഈ പ്രചാരണ മാർഗങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ ജനങ്ങളെ സന്മാർഗത്തിൽ നകറ്റിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരെല്ലാം അഹമ്മദിയത്തിനെ വെല്ലുവിളിക്കുകയാണ്. പക്ഷെ ഇൻഷാ അല്ലാഹ് വിജയം മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജമാഅത്തിലാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് നടന്ന കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ആ മഹാത്മാ പറയുകയുണ്ടായി. എത്രത്തോളം കണ്ടുപിടുത്തങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുവോ അതനുസരിച്ച് മസീഹ് മൗഊദിന്റെ കാലഘട്ടത്തെ അത് സത്യപ്പെടുത്തിക്കൊണ്ടേ പോവുകയാണ്. ദീനിന്റെ വിജയത്തിനുള്ള മാർഗങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നോക്കുക, സാറ്റലൈറ്റ്, ടെലിവിഷൻ, ഇന്റർനെറ്റ്, ഇതിലൊക്കെ ഒരുപാട് വികസനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹായിച്ചുകൊണ്ട് MTAയും ഇന്റർനെറ്റും ആ മഹാത്മാവിന് നൽകി. ഇത് മുഖേന പ്രബോധനം വളരെ നല്ല നിലയിൽ നടന്നു വരുന്നു. ഇതെല്ലാം ഒരേ ഒരു മതത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിനുള്ള സംരംഭങ്ങളാണ്. നമ്മളും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ചും നമ്മുടെ ചിന്താഗതി വികസിപ്പിച്ചും പ്രാർത്ഥനയോടുകൂടി നമ്മളെയും നമ്മുടെ മക്കളെയും കുറിച്ച് ചിന്തിച്ചും കൊണ്ട് ഈ മാറ്റങ്ങളിൽ പങ്കാളികളാകാൻ ശ്രമിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ഓരോ അഹമ്മദിയും ആരാധനയുടെയും പ്രാർത്ഥനയുടെയും നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. റമളാനും അതിലെ അവസാനത്തെ ജുമായും മാത്രമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഞ്ചു നേര നമസ്കാരവും ജുമാ മുതൽ ജുമായും റമളാൻ മുതൽ റമളാനും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധി ഉണ്ടാക്കുന്നതായി തീരണം. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ, വിജയത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നവരിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് ഈ ജുമായിൽ നാം ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുക, അള്ളാഹു നോമ്പിനോടൊപ്പം ഈ ജുമായിൽ ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും നമുക്ക് സൗഭാഗ്യം നൽകി. അതുകൊണ്ട് നാം ഏറ്റവും ആദ്യം അതിന്റെ ഉദ്ദേശ്യം നമ്മളിൽ നടപ്പിലാക്കുന്നവരായി തീരണം. ഇന്നു മുതൽ നമ്മുടെ എല്ലാ തിന്മകളും ദോഷങ്ങളും നന്മകളിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുക, അശുദ്ധിയെല്ലാം പരിശുദ്ധിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഇനി സമയം വളരെ കുറച്ചേയുള്ളൂ. ഈ നേരത്തും ദൈവസ്മരണയിൽ നാം ആർദ്രമാക്കി വെക്കുക, റമളാനിൽ നന്മ ചെയ്യാൻ ശ്രമിച്ചതെല്ലാം അയവിറക്കിക്കൊണ്ടിരിക്കുക. ആരാധനാകർമ്മങ്ങൾ, സമസൃഷ്ടി സേവനം, സാമ്പത്തിക ത്യാഗം, തൈലീക ജതിയത് വഖ്ഫിയത് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം തുടങ്ങിയവയെല്ലാം എല്ലാ ശ്രമങ്ങളും ഈ ജുമായുടെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ കർമ്മങ്ങളിലെല്ലാം എന്നൊന്നും നിലകൊള്ളാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. വരും കാലങ്ങളിലുള്ള ഞങ്ങളുടെ ഓരോ പരിശ്രമവും നിന്റെ തൃപ്തി ലഭിക്കുന്നതിന് കാരണമാക്കണമേ. നീ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത ആ വാഗ്ദാനങ്ങളുടെ പുലർച്ച കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ അള്ളാഹുവിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഓരോ അഹമ്മദിയുടെയും ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഒറ്റക്കെട്ടായിട്ടുള്ള ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ ചെറിയ ചെറിയ നദികൾ ഒഴുകി വലിയ നദിയായി മാറുന്നത് പോലെ ഈ സമൂഹം വൻ ജനസമുദ്രമായി മാറുമെന്നാണ്. അപ്പോൾ ഇതിന്റെ മുമ്പിൽ വന്നുപെടുന്ന എല്ലാ മാലിന്യങ്ങളും ശുദ്ധീകരിക്കപ്പെടും. പരസ്പരമുള്ള പ്രാർത്ഥനയുടെ ഫലമായി നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകളും കഴുകി വൃത്തിയാക്കപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥനയെ ആ തെളിമയാർന്ന ജലം പോലെയാക്കി തീർക്കുക. അത് അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ട് നമ്മുടെ മനസ്സിലെ അഴുക്കുകൾ കൂടുതൽ കഴുകി വൃത്തിയാക്കപ്പെടട്ടെ. ദുആ സ്വീകാര്യത കാണുന്നവരായി നാം തീരട്ടെ. ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ സ്നേഹപ്രകടനം ദർശിക്കുന്നവരായി തീരട്ടെ. ശത്രുക്കളിൽ നിന്ന് അള്ളാഹുവിന്റെ അഭയത്തിൽ വരുന്നവരായി മാറട്ടെ. അള്ളാഹുവിന്റെ മരണം നമ്മുടെ ഹൃദയങ്ങളിലും ലോകത്തിന്റെ ഹൃദയങ്ങളിലും നിലനാട്ടുന്നവരായി തീരട്ടെ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന്റെ ദീനിന്റെ കൊടി അതിന്ന് അഹമ്മദികളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ജുമായുടെ അനുഗ്രഹം കൊണ്ട് അത് ലോകം മുഴുവൻ പാറിക്കളിക്കുന്നത് നാം കാണുമാറാകട്ടെ. ഈ ജുമാ അനശ്വരമായ ബർക്കത്തുകൾ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹു അത് കാണാനും പ്രാപിക്കാനുമുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. റമളാനിലെ അവസാനത്തെ ദിവസം പ്രത്യേകമായും രോഗികളെയും വിഷമിക്കുന്നവരെയും ആവശ്യങ്ങൾ നിറവേറാതെ ബുദ്ധിമുട്ടുന്നവരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക. ദീനിന് സേവനം ചെയ്യുന്നവരെയും ജീവിതം സമർപ്പണം ചെയ്ത് ദീനിനെ സേവിക്കുന്നവരെയും വഖഫ് ചെയ്ത കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളെയും ദുആയിൽ ഓർക്കുക. അവർക്ക് അവരുടെ പ്രതിജ്ഞ നിറവേറ്റാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സാമ്പത്തിക ത്യാഗം ചെയ്യുന്നവരെയും മുസ്ലിം ഉമ്മത്തിനെയും ലോകത്തുള്ള എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാ നാശങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. രണ്ടാം ഖുതുബയ്ക്ക് മുമ്പേ ഹുദൂർ പറഞ്ഞു, ആത്മാർപ്പണം ചെയ്ത് സേവനം ചെയ്തു വന്ന നമ്മുടെ ഒരു അഹമ്മദി മുക്കറം മലിക് ഖലീലുർ റഹ്മാൻ സാഹിബ് ഒക്ടോബർ 5 കഴിഞ്ഞ വെള്ളിയാഴ്ച വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പഴയ കാലം മുതൽ സേവനം ചെയ്തു വന്ന ജമാഅത്തിന്റെ ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. MTA തുടങ്ങിയ കാലം മുതൽ ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസംഗവും ഖുതുബയും ദർസും ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തു വന്നത് ഇദ്ദേഹമായിരുന്നു. എന്റെ പ്രഭാഷണങ്ങളും ഖുതുബകളും തർജ്ജമ ചെയ്തു പോന്നു. കഴിഞ്ഞ ജുമാ ദിവസവും ഖുതുബ തർജ്ജമ ചെയ്യാൻ തയ്യാറായി വീട്ടിൽ ഇരുന്നതാണ്. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ബുദ്ധിമുട്ടുകൾ ആദ്യമേ മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. മരിച്ച വിവരം വൈകുന്നേരമാണ് അറിഞ്ഞത്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. മിക്കപ്പോഴും ഈത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു. ഒരുപാട് ദുആ ചെയ്യുന്ന ആളായിരുന്നു. ഈത്തിക്കാഫിനെ പൊതുവെ ആളുകൾ വലിയ കിടക്കുകളും മറ്റുമായിട്ടാണ് വരാറുള്ളത്. പക്ഷെ ഇദ്ദേഹം ഒരു വിരിപ്പ് കൊണ്ടുവരും. അത് വിരിച്ച് പകുതിയിൽ കിടക്കും, പകുതി പുതക്കും. തയ്യണകളൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ വന്നിരിക്കുന്ന ദുആയ്ക്ക് വേണ്ടിയാണെന്ന് പറയുമായിരുന്നു. സ്വലാത്ത് അധികമായി ചൊല്ലാറുണ്ടായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഈത്തിക്കാവിലിരുന്നിരുന്ന ഒരു സുഹൃത്താണ് ഇത് പറഞ്ഞത്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പദ്യശകലം ഹേ ഖുദാവൻ മൻ ഗുണാഹം ബക്ഷ്, എപ്പോഴും മൂളിക്കൊണ്ടിരുന്നു, അള്ളാഹുവേ എന്റെ പാവം നീ പുറത്തു വരണമേ എന്ന് മൂളിക്കൊണ്ടിരിക്കും. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മഹുല്ലാ നഫ്സ് മുത്തമയ്ന എന്ന വിഷയത്തെ കുറിച്ച് ഒരു ഖുതുബ കൊടുത്തിരുന്നു. അന്നുമുതൽ തനിക്ക് ആ നഫ്സ് മുത്തമയ്ന കിട്ടാൻ ഭാഗ്യമുണ്ടാകണമേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. തർജ്ജമയ്ക്ക് പുറമെ ആരംഭകാലത്ത് അദ്ദേഹം കായിക മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ്യയുമായിരുന്നു. കൂടാതെ നാഷണൽ സെക്രട്ടറി സമീപശ്രീ, സെക്രട്ടറി തായ്ലീൻ തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പ്രസ് സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ പ്രസ് സെക്രട്ടറി അദ്ദേഹത്തെ നിയമിച്ചിരുന്നു. വളരെ നല്ല നിലയിൽ അദ്ദേഹം തന്റെ ജോലി ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു യുവാവ് എനിക്ക് എഴുതി, എനിക്ക് പരിചയമില്ലാതിരുന്നിട്ടും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വളരെ വിനയത്തോടെ അദ്ദേഹം കേൾക്കുമായിരുന്നു. നീ ആരാണെന്ന് ചോദിക്കുമായിരുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ലതെന്ന് കണ്ടാൽ സ്വീകരിക്കുകയും ഇല്ലെങ്കിൽ അതിന്റെ ദോഷ വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ മേൽ കാരുണ്യം ചെയ്യുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ കുട്ടികൾക്കും അദ്ദേഹത്തിന്റെ കാലടികളെ പിന്തുടരാൻ ഭാഗ്യം നൽകുമാറാകട്ടെ, എല്ലാവർക്കും ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ.
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم